بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കണം. നേരം പുലരുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിർവഹിക്കാനായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകളെല്ലാം ആ ഒരു അവസ്ഥയിൽ നമ്മെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ്. ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിലേക്കാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. ഒന്ന് കണ്ണിമ ചിമ്മി തുറക്കുന്ന സമയം പോലും നമ്മുടെ കാര്യം നമുക്ക് തന്നെ നിർവഹിക്കാമെന്നൊരു ചിന്തയുണ്ടാകാൻ പാടില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും എന്നിലേക്ക് തന്നെ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ലാ തക്കിൽനി അലയ്യ തറഫത്തായി, കണ്ണൊന്ന് ചുമ്മി തുറക്കുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത്, എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്തുകൊള്ളും. ചില ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അങ്ങനെ തോന്നും. ആരോഗ്യം, ബുദ്ധി, സമ്പത്ത്, പിൻബലമുള്ള കുടുംബം, മക്കൾ, ഇങ്ങനെ ചില ഭൗതിക സന്നാഹങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റും. അത് വളരെ വലിയൊരു കെണിയാണ്, ശൈത്താൻ ഒരുക്കി വെക്കുന്ന ഒരു കെണിയാണ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവിശ്വാസികളോടുണ്ടാകുന്ന അനുഭാവവും ചായവും ഇതിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. അതെങ്ങനെ? നമ്മളൊരു നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നു. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ആ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ച പ്രകാരം ഇന്ന് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നിർബന്ധമായും പലതരത്തിൽ യാത്രകൾ ചെയ്യുന്നവരാണ്. ആ യാത്രകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും നേട്ടവും പുരോഗതിയുമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ടി വരും, അന്യനാട്ടിലേക്ക് പോകേണ്ടി വരും. യാത്രകളില്ലാത്ത ദിവസങ്ങൾ നമുക്ക് കുറവാണ്. യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ എപ്രകാരമാണോ നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതേപോലെ ചെയ്യാറുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നും ഒരു യാത്ര പോകും മറ്റൊരു നാട്ടിലേക്കാണ്. നമ്മുടെ ഉറ്റവരും ഉടയവരും രക്ഷിതാക്കളും പ്രിയപ്പെട്ടവരും അവരിൽ നിന്ന് വിട്ടിട്ടായിരിക്കും യാത്ര. സ്വാഭാവികമായും പരിചയമില്ലാത്തവരിലേക്കും നമ്മളുമായി കൂടുതൽ ബന്ധമില്ലാത്തവരിലേക്കുമായിരിക്കും നമ്മൾ എത്തുക. അപ്പോൾ അവിടെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ താല്പര്യങ്ങൾ, കുഫറിന്റെ താല്പര്യങ്ങൾ, അതിനോട് ഒരു അനുഭാവം തോന്നാനിടയുണ്ട്. അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടല്ലാതെയാണ് നമ്മുടെ യാത്രയെങ്കിൽ ഇത് വളരെ ഗൌരവമുള്ളൊരു വിഷയം, നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മുടെ താവളത്തിൽ നിന്നും വിട്ടുപോകുമ്പോഴാണ് ഇബ്ലീസ് നമ്മെ പിടിക്കാൻ എളുപ്പമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൾ അവിടെ കാണുന്ന ഭൗതികമായ ആസക്തിയിലേക്ക് നീങ്ങിപ്പോകാം. ഖുർആൻ സൂറത്തു ത്വാഹയിലെ 131-ാമത്തെ ആയത്തിൽ ആ കാര്യം പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ രണ്ട് കണ്ണുകളും നീ നീട്ടിയിടരുത്. എവിടേക്ക്? ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, അവരിലെ പല വിഭാഗങ്ങൾക്കും നാം ആസ്വദിക്കാനായി നൽകിയ വിഷയത്തിലേക്ക്. അവരിലെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. സഹറത്തൽ ഹയാത്തി ദുനിയ, ദുനിയവി ജീവിതത്തിന്റെ സഹറത്ത് ശോഭ. അപ്പൊ ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരം, ദുനിയാവിന്റെ സന്തോഷം. അപ്പൊ ദുനിയാവിന്റെ സന്തോഷത്തിനായി പല ജനവിഭാഗങ്ങൾക്കും അള്ളാഹു പലതും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അത് കാണും. എനിക്കില്ല, എന്റെ നാട്ടിലില്ല, പക്ഷെ അവർക്കുണ്ട്, അവരുടെ നാട്ടിലുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അതിലേക്ക് നിന്റെ കാണുന്ന നീ നീട്ടിയിടരുത്. ദുനിയാവിന്റെ മറ്റുള്ള വിഭാഗങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ആസ്വാദനങ്ങളിലേക്ക് നിന്റെ കണ്ണ് നീ പായിക്കരുത്. എന്തിനു വേണ്ടിയാണ് അവർക്ക് അള്ളാഹു അലങ്കാരം നൽകിയത്, ആസ്വാദനം നൽകിയത്, ദുനിയാവ് നൽകിയത്? ലിനഫ്തിനഹും ഫീ, നാം അവരെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അപ്പൊ അവർക്കുള്ളതുപോലുള്ളത് എനിക്കില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്താലും എന്തേ ഉള്ളൂ, അള്ളാഹുവിന്റെ പരീക്ഷണം ഒന്നുകൂടി വർദ്ധിക്കും. നിലവിൽ നമ്മൾ അള്ളാഹുവിന്റെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനു പുറമേ കൂടുതൽ ഭാരമുള്ള പരീക്ഷണങ്ങൾക്ക് കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അതിലേക്കല്ല നീ കണ്ണുപായിക്കേണ്ടത്, ദീൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കല്ല. മറിച്ച് നീ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്, വരിസ്ഖു റബ്ബിക ഖൈർ, നിന്റെ റബ്ബിന്റെ റിസ്ഖ് ഉപജീവനമാണ് ഉത്തമം, വഅബ്ഖാ, അതാണ് എന്നും നിലനിൽക്കുന്നത്. നീ മറ്റൊരു നാട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ട ഭൗതികമായ ആസ്വാദനത്തിന്റെ കാഴ്ചകളല്ല, റബ്ബ് നിനക്ക് തരാനിരിക്കുന്ന സ്വർഗവും ദുനിയാവിലും ആഖിറത്തിലും റബ്ബിന്റെ അരികിൽ നിന്ന് നിനക്ക് അനുവദനീയമായ വിധം ലഭിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണോ അതാണ് ഖൈർ. ഇത് നമ്മൾ ഉറപ്പിക്കണം. ഇതിനൊരു മറുവശമുണ്ട്. ഇനി നല്ലതിൽ ദീനിൽ നിലനിൽക്കുന്ന ചില ആളുകളുണ്ട്, അവരെ നീ ചിലപ്പം വിട്ടുകളയും. നീ മറ്റൊരു നാട്ടിൽ പോയാലും ദീനുള്ളവരിലേക്ക് അടുക്കുകയും ചായ്വ് കാണിക്കുകയും അവരുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്നതിന് പകരം എന്റെ നാട്ടിൽ മുഴുവൻ ഞാൻ ദീനുള്ളവരുടെ കൂടെയാണ്, പുതിയൊരു നാട്ടിൽ വന്നു, ഇവിടെയെങ്കിലും ഞാൻ സ്വതന്ത്രനായിട്ടിരിക്കട്ടെ, തനിച്ച് താമസിക്കട്ടെ, അല്ലെങ്കിൽ ദീനില്ലാത്തവരുടെ കൂടെ ആകട്ടെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു ഫിത്നയാണ്. കാരണം എന്താണ്? അവിടെ നിങ്ങൾക്ക് ദീനുള്ളവരിൽ നിന്ന് നീ നിന്റെ കണ്ണ് തെറ്റിച്ച് കളയരുത് എന്നാണ്. അതുമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ കഹ്ഫിൽ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി പാരായണം ചെയ്യുന്നു. വലാ തഅദു ഐനാകാൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിന്റെ അലങ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കണ്ണുകളെ മുഅ്മിനുകളിൽ നിന്ന് നീ തിരിച്ചുവിട്ട് കളയരുത്. വലാ തുതീമൻ നഖ്ഫല്ലാ ഖൽബഹു അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ, റബ്ബിനെ കുറിച്ച് എപ്രകാരമാണോ ചിന്തിക്കേണ്ടത് അതുപ്രകാരം ചിന്തിക്കുന്നതിനെ തടയുന്നവരാരാണോ, അതിൽ നിന്ന് നിന്റെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നത് ആരാണോ, അവരെ നീ അനുസരിച്ചു പോകരുത്. ശ്രദ്ധ തെറ്റിക്കുന്നവരൊക്കെ നമ്മൾ അനുസരിക്കൽ ഏറ്റവും കൂടുതൽ യാത്രകളിലാണ്, മറ്റു നാടുകളിലേക്ക് പോകുമ്പോഴാണ്, പ്രിയപ്പെട്ടവരില്ലാതിരിക്കുമ്പോഴാണ്. അപ്പൊ അവര് അള്ളാഹിന്റെ ദിക്റിൽ നമ്മളെ തെറ്റിച്ചു കളയും. വത്തബാ ഹവാഹു വകാന അംറുഹു ഫുറുത, ആരാണ് നിന്നെ തെറ്റിക്കുന്നത്? അവൻ ദേഹേച്ഛയെ പിന്തുടരുന്നു. അതേപോലെ തന്നെ അവന്റെ കാര്യം അതിരുവിട്ടതാണ്. അങ്ങനെയുള്ള ആളുകൾ നീ അനുസരിച്ചു പോകരുത്. ഇത് രണ്ടു വശങ്ങളാണ്. ഒന്ന്, കുഫറിനോട് നിനക്ക് അതിന്റെ താല്പര്യങ്ങളോടും സന്തോഷങ്ങളോടും നിനക്ക് അനുഭാവം തോന്നരുത്. രണ്ടാമത്തത്, ഈമാനിൽ നിന്ന് നിന്റെ കണ്ണ് തെറ്റിപ്പോകരുത്. ഇത് രണ്ടും നീ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് യാത്രയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ, എന്റെയും നിങ്ങളുടെയും മുന്നിൽ വെച്ചിരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. ജാഅ റജുലുൻ ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരാൾ നബിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നി ഉരീദു സഫറൻ, ഞാനൊരു സഫർ ഉദ്ദേശിക്കുന്നു, എനിക്കൊരു യാത്ര പോകണം. ഫസവ്വിബ്നി, അതുകൊണ്ട് എനിക്ക് യാത്രയ്ക്ക് വേണ്ട വല്ല പാതയവും അങ്ങ് നൽകൂ, എനിക്ക് സാദ് നൽകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി പറഞ്ഞു, സവ്വദക്കല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് തഖ്വ നൽകട്ടെ. നമുക്കറിയാം ഹജ്ജിന് പോകുന്നവരുടെ എന്താ പറയുന്നത്, വഖൈറുസ്സാദി അത്തഖ്വ, ഏറ്റവും നല്ല വിഭവം എന്താണ് യാത്രയിൽ കൊണ്ടുപോകേണ്ട, ഒരുക്കി വെക്കേണ്ട എന്താണ്? തഖ്വയാണ്. വേറെ എല്ലാ പെട്ടി ഉണ്ടായിട്ടും കാര്യമല്ല, തഖ്വയാണ് വേണ്ടത്. അപ്പൊ അള്ളാഹു നിനക്ക് തഖ്വ കൊണ്ട് പാധേയം നൽകട്ടെ. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിദ്നി, എനിക്ക് കൂടുതൽ വേണം, ഇനിയും കൂടുതൽ നൽകൂ റസൂലെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വഖഫറ ദംബക, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നാട്ടിൽ നമ്മൾ പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപം ചെയ്യാനുള്ള സാധ്യത യാത്രയിലായിരിക്കുമ്പോഴും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരിൽ നിന്നും സത്യവിശ്വാസികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന സന്ദർഭത്തിലുമായിരിക്കും. അള്ളാഹു നിന്നിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ നിനക്ക് മാപ്പാക്കി തരട്ടെ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, സിദ്ദിനി, ഇനിയും എനിക്ക് ബാധയം നൽകൂ. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്തറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത്. നീ എവിടെയായിരുന്നാലും, നാട്ടിലാണെങ്കിലും യാത്ര പോയി ചെന്നെത്തുന്ന സ്ഥലങ്ങളിലാണെങ്കിലും നീ എവിടെയായിരുന്നാലും അള്ളാഹു ഖൈറിനെ നിനക്ക് എളുപ്പമാക്കി തരട്ടെ. ഏറ്റവും എളുപ്പത്തിൽ ഖൈർ നേട്ടങ്ങൾ ലഭിക്കാൻ അള്ളാഹു നിന്നെ സഹായിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മളൊരാളെ യാത്ര അയക്കുമ്പോൾ എന്ത് ചെയ്യണം? യാത്ര അയച്ച് ദുആ ചെയ്യണം. ആ ദുആയിലുണ്ട് ദിക്ര ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണ. സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നു, അന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ കാന യഖൂലു ലിറജുൽ. അബ്ദുല്ലാഹി ബിൻ ഉമർ ഒരാളോട് പറയും, ഇത് അറാദ സഫറനയാൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ, അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ അരികിൽ ഒരാൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ പറയും, എന്താണ് പറയുക? ഉദുനു മിന്നി ഹത്താ ഉവദ്ദിഅക കമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എന്റെ അടുത്തേക്ക് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ യാത്രയാക്കാറുണ്ടായിരുന്ന പോലെ നിന്നെ ഞാൻ യാത്രയാക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയും, എന്ത് യുവത് ഫയഖൂൽ പറയും, റസൂലുള്ളാഹി ഇങ്ങനെ പറയും, അത് ഞാനും പറയട്ടെ, അസ്തഊദുല്ലാഹി ദീനക വഅമാനതക വഖവാതിമ അമലി. നിങ്ങൾ ദിക്റിന്റെ കിതാബുകൾ പരിശോധിക്കുകയും ഇത് പഠിക്കാത്ത ആളുകൾ നിരന്തരം എത്ര ആളുകളാണ് നമ്മിൽ നിന്ന് യാത്ര പോകുന്നത്, അടുത്ത നാട്ടിലേക്കും വിദേശങ്ങളിലേക്കും ഒക്കെ പോകുന്ന എത്ര പേരുണ്ട്? യാത്ര അയക്കാൻ നമ്മൾ പഠിക്കണം. അസ്തഊദുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു? ദീനക്ക, നിന്റെ ദീൻ. ഞങ്ങളെടുത്താവുമ്പോൾ ഞങ്ങൾക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളെ ശ്രദ്ധയിൽ നിന്ന് പുറത്താകുമ്പോൾ നിന്റെ ദീൻ കളയാതെ അള്ളാഹു കാക്കട്ടെ. നിസ്കാരത്തിൽ വീഴ്ച പറ്റാതെ, ഹറാമായ കാര്യങ്ങൾ കാണാതെ കേൾക്കാതെ, തഖ്‌വ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. അസ്തഊദുല്ലാഹ ദീനക്ക. അതേപ്രകാരം തന്നെ അമാനതക്, നിന്റെ അമാനത്ത്, വിശ്വാസ്യത, അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറ്, അത് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. വഹവാത്തി മാമലിക്, നിന്റെ അമലുകളുടെ പര്യവസാനം, നീ ചെയ്യുന്ന അമലൊക്കെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. നീ യാത്രയിൽ ചെയ്തു പോകുന്ന ഒരു കാര്യവും നീ നരകത്തിൽ വീഴാൻ കാരണമാകരുത്. നിന്റെ യാത്രയിലെ നിന്റെ മുഴുവൻ ചലനങ്ങളും അതിന്റെ പര്യവസാനം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. ദീന്, അമാനത്ത്, അതേപോലെ നീ ചെയ്യുന്ന അമലുകളുടെ പരിണതി, ഇതെല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന്. ഇപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയക്കാറുണ്ടായിരുന്നത്. എന്റെ വാപ്പയും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നും ഉമറുൽ ഫാറൂഖിന്റെ പേരക്കുട്ടിയിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ വായിച്ചു. ഇനി അബ്ദുല്ലാഹി ബിൻ യസീദ് അൽ ഖത്മി അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യുവദ്ദി അൽ ജൈഷ്, സൈന്യങ്ങളെ യാത്ര അയക്കുമ്പോൾ റസൂലുള്ളാഹി പങ്കെടുക്കാതെ ചില സൈന്യങ്ങളെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കും. അതായത് ഒരു സംഘത്തെ യാത്രയാക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പറയും, അസ്തഊദുല്ലാഹ ദീനക്കും വഅമാനതക്കും വഖവാതി മഅമാലിക്കും, നിങ്ങളുടെ ദീനും അമാനത്തും നിങ്ങളെല്ലാവരുടെയും അമലുകളുടെ പരിണതിയും അത് ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം പോകുമ്പോൾ ഒരുമിച്ചും ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ദുആകൾ മറക്കരുത്. കാരണം ദിക്ർ, ഈ ദിക്റിൽ നിന്ന് അശ്രദ്ധമാക്കുന്നവരെ അനുസരിക്കരുത് എന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. ഇനി യാത്ര പോകുന്ന ആളുകൾ ദിക്റിലായിരിക്കേണ്ടതില്ല, യാത്ര പോകുന്ന ആളുകൾ തന്നെ യാത്ര അയച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. മൻ അറാദ അൻ യുസാഫിറ ഫല്യഖുൽ ലിമൻ യുഹല്ലി, ഒരാൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ നാട്ടിലെ വീട്ടിലെയും നാട്ടിലെയും കാര്യങ്ങൾ ആരെയൊക്കെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് അവരോട് പറയണം, അസ്തഊദുക്കുമുല്ലാ അല്ലദീ ലാ തളിയു വദാഇഉ, സൂക്ഷിപ്പ് സ്വത്തുക്കളൊന്നും ഒരിക്കലും പാഴാക്കാത്ത അള്ളാഹുവിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അള്ളാഹുവിനെ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. അള്ളാഹുവിന് ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അള്ളാഹു അത് പാഴാക്കുകയില്ല. അതുകൊണ്ട് ഒരിക്കലും പാഴാക്കാത്തവനിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. തിരിച്ചും അദ്ദേഹം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അസ്തഊദുക്കുമുല്ലാ അല്ലദീ ലാ തളിയു വദാഇഉഹു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം സ്വഹീഹായ ഹദീസുകളെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ മനസ്സിൽ വേണം. ഖുർആൻ സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വാസ്തവമുണ്ട്. ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. യഖൂബ് അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മക്കളോട് പറയുന്ന ഒരു സന്ദർഭമാണ്. ബിന്യാമീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ അദ്ദേഹം അവന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ അല്ലാതെ എനിക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുമോ? ഒരിക്കൽ അവർ എന്താണ് യൂസുഫ് നബിയെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ചോദിച്ചത്, നബി ആയിട്ടുള്ള കുട്ടിയായ കാലത്ത് പുറത്തു കൊണ്ടുപോകാൻ കളിക്കാൻ അവർക്ക് ദുരുദ്ദേശ്യമുണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകണ്ട കുട്ടികൾ ജ്യേഷ്ഠന്മാരെ പറ്റി അന്ന് വാപ്പാക്ക് വേണ്ടത്ര വിശ്വാസവും പോരാ, അനുഭവം അതാ, കുട്ടിയോട് വെറുപ്പുണ്ട് അസൂയയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണ്ട. അപ്പൊ പറഞ്ഞു വല്ല ചെന്നായി പിടിച്ചു പോയാലും. പക്ഷേ അവര് വാപ്പ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മക്കളല്ലേ, നബിയാണെങ്കിലും ഗൈബിയായ ജ്ഞാനമില്ലല്ലോ, അത് അറിയിച്ചു കൊടുക്കാതെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം മഹ യൂസഫ് നബിയെ പറഞ്ഞയച്ചു. പറഞ്ഞയച്ചപ്പോ എന്തുണ്ടായി? പറഞ്ഞയച്ച സമയത്ത് വാപ്പ പേടിച്ച് സംഭവിച്ചു, മക്കൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിച്ചു. പക്ഷേ കൊല്ലണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞു, കിണറ്റിലിട്ടു. ബാക്കിയുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അരികിൽ എത്തി, അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോഴേക്കും മക്കൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അവർക്ക് ദീനിയായ തർബിയത്തൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ മക്കൾ യൂസുഫ് നബിയെ കണ്ടപ്പോ യൂസുഫ് നബി ആദ്യം ആളെ പരിചയപ്പെടുത്തുന്നില്ല, മകനെ ബിന്യാമിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഏർപ്പാട് പറയാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? ബിന്യാമിനെ കൊണ്ടുവരണം. വാപ്പാനോട് ബിന്യാമിനെ കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുമ്പോൾ അന്നേരം യാക്കൂബ് അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, എന്ത്? ആദ്യം ആ സഹോദരന്റെ കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ അല്ലാതെ ഇപ്പൊ നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ഏൽപ്പിച്ചാൽ അന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കില്ലേ എന്നാണ് ചോദ്യം. അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? ഹല്ല ആമനുക്കും അലൈഹില്ലാ കമാ മിൻതുക്കും അലാഹി മിൻ ഖബിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, സംരക്ഷിക്കാൻ ഉത്തമൻ അള്ളാഹുവാണ്, സംരക്ഷിക്കുന്നതിൽ ഉത്തമൻ അള്ളാഹുവാണ്. അപ്പൊ യാത്രയിലുടനീളം എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സർവോപരി ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര ഉണ്ടായിരിക്കേണ്ടത്, ഏത് കാര്യവും ഉണ്ടായിരിക്കേണ്ടത്, യാത്രയും അങ്ങനെ തന്നെ ആയിരിക്കണം. യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞു, വഹുവ അർഹമു റാഹിമീൻ, അള്ളാഹുവാണ് കാരുണ്യം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല കാരുണ്യവാൻ. അപ്പൊ കാത്തു സൂക്ഷിക്കുന്നവരിൽ ഏറ്റവും നല്ലവനും കാരുണ്യം ചൊരിയുന്നതിൽ ഏറ്റവും കാരുണ്യം ചൊരിയുന്നവനും അള്ളാഹു ആണ് എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ തത്വം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യറ ഖറിയത്തൻ യുരീദു ദുഖൂലഹ ഇല്ലാ ഖാൽ ഹൈന യറാഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രാമത്തിലേക്കും കടക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ചെന്നെത്തണം എന്ന് വിചാരിച്ച് പുറപ്പെട്ട ഒരു നാട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ നാട്ടിലേക്ക് നബി കാലെടുത്തു വെക്കാറുണ്ടായിരുന്നില്ല. ഇല്ലാ ഖാല ഹൈന യറാഹ, താൻ ഉദ്ദേശിച്ച നാട്ടിലെത്തുമ്പോൾ ആ നാടിനെ കാണുമ്പോൾ ഇപ്രകാരം ചൊല്ലാതെ. ഇത് നമ്മൾ പഠിക്കണം. ദിക്റിന്റെ കിതാബുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം, നിങ്ങളുടെ കയ്യിലുണ്ടാകും, നിങ്ങളത് പഠിക്കണം. എല്ലാ ദിവസവും പലതരത്തിൽ യാത്രകൾ ചെയ്യുന്നവരാണ്, ഇങ്ങനെ ഒരു ദിക്റ് ചെല്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നൽകുന്ന നടത്തിയിരുന്ന ദിക്ർ? അല്ലാഹുമ്മ റബ്ബ സമാവാതി സബഈ വമാ ളലന വറബ്ബൽ അർളീന സബഈ വമാ ഖലലന വറബ്ബ ശയാതീനി വമാ ളലന വറബ്ബ റിയാഹി വമാ ദറൈന. എട്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയും. ഒന്ന്, അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബ സമാവാതി സബഈ, ഏഴ് ആകാശങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ, വമാ ളലന, ആകാശങ്ങൾ തണലിടുന്നവയുടെ റബ്ബേ, ആകാശങ്ങളുടെ റബ്ബേ, ആകാശത്തിന് കീഴിലുള്ള സകല ചരാചരങ്ങളുടെയും റബ്ബേ, മലക്കുകളുടെയും ജിന്നുകളുടെയും റബ്ബേ എന്നർത്ഥം. വറബ്ബൽ അർളീന സബ, ഏഴ് ഭൂമികളുടെയും റബ്ബായിട്ടുള്ളവനെ, വമാ ഖലൽന, ഭൂമി താങ്ങിപ്പോരുന്ന വസ്തുക്കൾ, വമാ ഖലൽന, അത് ഭാരം വഹിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള പിന്നെ സമുദ്രവും മലകളും ചെടികളും ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം ഈ ഭൂമിയിലെ ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം റബ്ബായിട്ടുള്ളവനെ, ഏഴ് ഭൂമികളുടെയും റബ്ബായിട്ടുള്ളവനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. പിന്നീട് പറയും, റബ്ബ ശയാത്തീൻ, ഷെയ്ത്താൻമാരുടെ റബ്ബേ, വമാലല്ല, ഷെയ്ത്താൻമാർ വഴിതെറ്റിക്കുന്നവയുടെയും റബ്ബേ. ഷെയ്ത്താൻമാർ ആരെയൊക്കെ വഴിതെറ്റിക്കും? നല്ല ആളുകളെയും വഴിതെറ്റിക്കും. ആ വഴിതെറ്റിക്കുന്നവരുടെ റബ്ബാരാണ്? അള്ളാഹുവാണ്. ജിന്നുകളുടെ റബ്ബാരാണ്? അള്ളാഹുവാണ്. അതിൽ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. ചീത്തയാളുകൾ നമ്മൾ ഷെയ്ത്താൻമാരെന്ന് പറയും. വറബ്ബ ഷയാത്തീനി വമാലല്ല, ഷെയ്ത്താൻമാരുടെ റബ്ബേ, ഷെയ്ത്താൻമാർ വഴിതെറ്റിച്ച് കളയുന്നവരുടെ റബ്ബേ. കാരണം ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫിത്നകൾ വരാൻ പോകുന്നത് ഷെയ്ത്താൻമാരുടെ എല്ലാ തരത്തിലുമുള്ള സ്വാധീനം, അവരുണ്ടാക്കുന്ന വസ്വാസുകളും മറ്റു തരത്തിലുള്ള ദ്രോഹങ്ങളും കാരണമായിട്ടാണ് യാത്രയിലേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരിക. വറബ്ബരിയാഹി വമാദറൈൻ, കാറ്റുകളുടെ റബ്ബേ, കാറ്റ് വിതറിയിടുന്ന വസ്തുക്കളുടെ റബ്ബേ, കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ റബ്ബേ എന്ന് പറയുന്നു. അങ്ങനെ ആകാശങ്ങളുടെ റബ്ബേ, ആകാശങ്ങളുടെ കീഴിലുള്ള വസ്തുക്കളുടെ റബ്ബേ, ഭൂമികളുടെ റബ്ബേ, ഭൂമിയുടെ മുകളിലുള്ള ഭൂമി താങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ റബ്ബേ, ഷെയ്ത്താൻമാരുടെ റബ്ബേ, ഷെയ്ത്താൻ ആരെയൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട് അവരുടെ റബ്ബേ, കാറ്റുകളുടെ റബ്ബേ, കാറ്റ് വിതറിയിടുന്ന, കാറ്റ് തള്ളിക്കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നിന്നോട് ഈ ഗ്രാമത്തിന്റെ ഏതൊരു നാട്ടിലേക്കാണോ ഞങ്ങൾ വരുന്നത് ആ നാടിന്റെ നന്മ ചോദിക്കുന്നു, ആ നാടിന്റെ നാട്ടുകാരുടെ നന്മയും ചോദിക്കുന്നു. ചില നാട്ടിലേക്ക് നമ്മൾ ചെല്ലും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന്, ചിലപ്പോൾ അവിടെ തങ്ങാനും താമസിക്കാനുമായിരിക്കും. പിന്നീട് ചിലപ്പോൾ നമുക്ക് വിഷമകരമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. ഒന്നുകിൽ ആ നാട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നിരുന്ന പല നേട്ടങ്ങളും അവിടെ തരുന്നുണ്ടാവില്ല, അവിടെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടുകാർ നമ്മോട് ഇണക്കത്തോടെ പെരുമാറുന്ന പോലെ ഒരുപക്ഷെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി അവർ പെരുമാറുന്നുണ്ടാവില്ല. നാട്ടുകാരെ കുറിച്ച് നമുക്ക് പരാതി, ഞാൻ ആ നാട്ടിൽ വന്നുപോയല്ലോ, അവിടെ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, ഞാൻ എന്റെ ബിസിനസ് അങ്ങോട്ട് മാറ്റേണ്ടി വന്നല്ലോ, ഞാൻ അവിടെയൊക്കെ ലക്ഷ്യം വെച്ച് യാത്ര പോകേണ്ടി വന്നല്ലോ എന്ന് ഖേദിക്കുന്ന, വിഷമിക്കുന്ന ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ നാടിന്റെ നന്മ എന്തുണ്ടോ അത് നിന്നോട് ചോദിക്കുന്നു, ആ നാട്ടുകാരുടെ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വനഊദു ബിക മിൻ ശരിഹ വശരി അഹ്ലിഹ വശരി മാ ഫിഹ, ആ നാടിന്റെ ശറിൽ നിന്നും നാട്ടുകാരിൽ നിന്നുണ്ടാകാവുന്ന ശറിൽ നിന്നും ആ നാട്ടിൽ അടങ്ങിയിട്ടുള്ള എല്ലാതരം തിന്മകളിൽ നിന്നും മോശമായ അവസ്ഥകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലക്ഷ്യവുമായി ഒരു നാട്ടിലേക്ക് ചെല്ലുക. നമ്മൾ എത്ര നാട്ടിൽ പോയിട്ടുണ്ട്? നമ്മൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട് കാണുമ്പോൾ റസൂലുള്ള പറഞ്ഞ പോലെ ആകാശങ്ങളുടെ റബ്ബേ, ഭൂമിയുടെ റബ്ബേ, ശൈത്താൻമാരെ നിയന്ത്രിക്കുന്നവനെ, അതേപോലെ തന്നെ കാട്ടുകളുടെ റബ്ബേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് ഈ നാടിന്റെയും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും നന്മ അതെനിക്ക് നൽകണമേ, ആ നാടിൽ നിന്നുണ്ടാകാവുന്ന കെടുതികൾ, ആ നാട്ടുകാരിൽ ആരിലെങ്കിലും നിന്നും എനിക്കുണ്ടാകാവുന്ന കെടുതികൾ അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയാറുണ്ടോ? പറയേണ്ടതുണ്ട്. നമ്മളത് പഠിക്കണം, നമ്മളത് നടപ്പാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുവാനുള്ള കാര്യം. കാരണം എന്താ? അതിലേറ്റവും എന്താ റബ്ബശയാത്തിരിവമാ അവലല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആരാ? ഷൈത്താനാണ്. വഴിതെറ്റിക്കാൻ ഷൈത്താൻ ഓരോ സമയവും ശ്രമിക്കും. ഷൈത്താൻ ഏറ്റവും എളുപ്പത്തിൽ ഒരാളെ വഴിതെറ്റിക്കാൻ കഴിയുന്ന ഷൈത്താന് പിടികിട്ടുന്ന സമയം യാത്രയാണ്. യാത്ര ഫിത്തനയാണ്, അത് ഫിത്തനത്തുമിനൽ അദാബാണ്. അതിൽപ്പെട്ട ഒരു ഫിത്തന എന്താണ്? ഏറ്റവും എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകാൻ കഴിയും. നാട്ടിൽ നിന്ന് ഷൈത്താൻ നമ്മളെ വഴിതെറ്റിക്കുമ്പോൾ നാട്ടിൽ തന്നെ നമുക്കുള്ള പല സംരക്ഷണങ്ങളുമുണ്ട്. ദീനുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നാട്ടിലെ പള്ളിയുമായുള്ള നമ്മുടെ ബന്ധം, ദീനുമായും ദാവത്തുമായുമുള്ള നമ്മുടെ ബന്ധം, അതേപോലെ ദീനീ പഠനം, ഇങ്ങനെ നാട്ടിലുള്ള ഒരുപാട് സംരക്ഷണ ഭിത്തികൾക്കിടയിൽ ഷൈത്താൻ ഒരു പക്ഷേ എളുപ്പത്തിൽ നമ്മെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നിന്ന് മാറി നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ തനിച്ചാണ്, കൂടെ ഇപ്പറഞ്ഞ സംരക്ഷണങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ കൃത്യമായ നമസ്കാരങ്ങൾ പോലും ഉണ്ടാകില്ല. ജമാഅത്ത് നമസ്കരിക്കേണ്ട സമയത്ത് നമ്മൾ ചിലപ്പോൾ വാഹനത്തിലായിരിക്കും. അതേപോലെ ഏറ്റവും അടുത്താൾ നമുക്കൊരു തെറ്റുപറ്റുമ്പോൾ ചൂണ്ടിക്കാണിക്കാനും സൂചിപ്പിക്കാനും കൂടെ ആളുകളുണ്ടായെന്ന് വരില്ല. ആ സമയത്താണ് ഷൈത്താൻ നമ്മെ തിന്മകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ഹറാമുകളിലേക്കും ഒക്കെ പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുക. വലിയൊരു ഫിത്നയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലഅനഹുല്ലാ, അല്ലാഹു ഷൈത്താനെ ശപിച്ചിരിക്കുന്നു, ഇബ്ലീസിനെ ശപിച്ചിരിക്കുന്നു. വഖാല, അവൻ പറഞ്ഞിട്ടുണ്ട്, ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബം മഫ്റൂല, നിന്റെ അടിമകളിൽ നിശ്ചിതമായ ഒരു വിഭാഗത്തെ ഞാൻ പിടികൂടി ഞാൻ സ്വീകരിക്കും. വലഹു മില്ലന്നഹും, അവരെ ഞാൻ വഴിതെറ്റിക്കും. വലഹു മന്നിയന്നഹും, അവർക്ക് ഞാൻ വ്യാമോഹങ്ങൾ നൽകും. വലഹാ മുറന്നഹും, അവർക്ക് ഞാൻ കൽപ്പനകൾ നൽകും. ഫലയുബത്തിക്കുന്ന ആദാനൽ അന്നാം, അവർ കന്നുകാലികളുടെ ചെവികൾ പിന്നെ മുറിച്ചു കളയും. അതായത് ക്ഷുദ്ര പ്രവർത്തനങ്ങൾ പുരോഹിതന്മാർ പറയുന്ന രൂപത്തിൽ അപകടം വരാതിരിക്കാനും നന്മയുണ്ടാകാനും വേണ്ടി ചെവികൾ മുറിച്ചു കളയും. വലഹാമുറന്നഹും, അവർക്ക് നാം വീണ്ടും കൽപ്പനകൾ നൽകും. ഫലയുഗയ്യിറന്ന ഖൽഖല്ലാം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റം വരുത്തും, അള്ളാഹുവിന്റെ നിയമങ്ങളെ അവർ മാറ്റും. വമയ്യത്തഖിദ് ശൈത്താന വലിയ്യം മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ വിട്ട് ആരെങ്കിലും ശൈത്താനെ മിത്രമായി സ്വീകരിച്ചാൽ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ നഷ്ടത്തിൽപ്പെട്ടു. യഅയ്ദുഹും, ശൈത്താൻ നിങ്ങൾക്ക് വാഗ്ദാനം, അവർക്ക് വാഗ്ദാനം നൽകുന്നു. വയുമന്നീഹിം, അവർക്ക് വ്യാമോഹങ്ങൾ നൽകുന്നു. വമാ യഅയ്ദുഹും ശൈത്താനു ഇല്ലാ ഉറൂറാ, ശൈത്താൻ ചതിയല്ലാതെ ഒരിക്കലും അവർക്ക് വാക്ക് നൽകുന്നില്ല. അപ്പൊ ഷൈത്താന്റെ വാക്കിൽപ്പെട്ട് ഹറാമായ വ്യാപാരങ്ങളിലേക്കും ബിസിനസ്സുകളിലേക്കും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇബാദത്തുകളിൽ നിന്ന് അകന്നുപോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം യാത്രയായതുകൊണ്ട് ഷൈത്താന്മാരെ നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ, ഷൈത്താന്മാർ വഴിതെറ്റിക്കാനിടയുള്ള ആളുകളെ അവരെയും നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ, നിന്നോട് ഈ നാടിന്റെ നന്മ ചോദിക്കുന്നു, നാട്ടുകാരുടെ നന്മയും ചോദിക്കുന്നു. ഈ നാട്ടിലുണ്ടാകാവുന്ന ദുരിതങ്ങളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു. നാട്ടുകാരിൽ നിന്നുണ്ടാകാവുന്ന ദുരോഹങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു ചെല്ലാറുള്ളത് എന്ന് കാണാൻ കഴിയും. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കിതാബ് നൽകപ്പെട്ടവർക്ക് അഹ്ലി കിതാബിൽ നാം വസിയത്ത് നൽകിയിട്ടുണ്ട്, വയ്യാക്കും അനി തഖ്വല്ലാ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ തഖ്വ പാലിച്ചുകൊള്ളുക എന്ന്. അപ്പോൾ തഖ്വ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു യാത്ര ഏറ്റവും പ്രധാനം. തഖ്വയുടെ അടയാളം നമ്മുടെ ദിക്കറുകളാണ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, സമ്മയ സാമിയുൻ ബിഹംദില്ലാ, കേൾക്കുന്നവൻ കേൾപ്പിച്ചു അള്ളാഹുവിന്റെ സ്തുതി കേൾപ്പിച്ചു, വഹുസ്നി ബലാഹി അലൈന, അതേപ്രകാരം നമുക്ക് അവന്റെ പരീക്ഷണത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥ, റബ്ബന സാഹിബിന, ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, വാസുദലാലയിന ആയുധം ബില്ലാഹി മിനന്നാർ, ഞങ്ങൾക്ക് നീ ഫളിന് ചൊരിയണമേ, നരകത്തിൽ നിന്ന് അള്ളാഹുവെ നീ ശരണം നൽകി, നീ ഞങ്ങൾക്ക് രക്ഷ നൽകുന്നവനായിരിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളകളിൽ സുബ്ഹിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്, സുബ്ഹിന് തൊട്ട് മുമ്പ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ സ്തുതി, അത് കേൾക്കുന്നവൻ കേൾപ്പിച്ചിരിക്കുന്നു, മറ്റു റിപ്പോർട്ട് അനുസരിച്ച് കേട്ടിരിക്കുന്നു എന്നാണ്, സമിയ സാമിയൻ എന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു കേട്ടു, അതല്ലെങ്കിൽ എന്താണ് കേൾപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഈ സ്തുതി വാക്യങ്ങൾ കേൾക്കാൻ അവിടെ മലക്കുകൾ ഉണ്ടായിരിക്കാം, ജിന്നുകൾ ഉണ്ടായിരിക്കാം, ആ സാന്നിധ്യത്തിലുള്ളവർ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേൾക്കുന്നു, അള്ളാഹുവിനെ വാഴ്ത്തുക. അതേപ്രകാരം തന്നെ അള്ളാഹുവോട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനും അവന്റെ ഫളിൽ നമുക്ക് ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ നൽകാനുമായി യാത്രാവേളകളിലെ പ്രഭാതത്തിന് മുമ്പേ ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഹൗല ബിൻത് ഹകീം റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരു താവളത്തിൽ വന്നിറങ്ങി, സുമ്മ ഖാല, എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചതിന്റെ ശറിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു, ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്. ഒരു നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട ഒരു ദിക്റാണ്, നാട് കാണുമ്പോഴുള്ള ദിക്ർ നേരത്തെ പറഞ്ഞു. നാട്ടിലെത്തിയാൽ പ്രഭാതത്തിൽ ചെന്ന ചൊല്ലേണ്ട ആ ദിക്ർ കൊണ്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അത് സൂചിപ്പിച്ചു, നാം ഒരു നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്. എല്ലാവർക്കും ദിക്ർ അറിയാം, ആശയവും അറിയാം, അള്ളാഹുവിന്റെ പരിപൂർണമായ വാക്യങ്ങൾ കൊണ്ട് അള്ളാഹു അവന്റെ കലിമത്ത്, അവൻ കുൻ, ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി അള്ളാഹു കുൻ എന്ന് പറയണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പൂർണ്ണതയാർന്ന കലിമത്തുകൾ കൊണ്ട് ഞാൻ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ശറിൽ നിന്നും ഏതെല്ലാം ദ്രോഹങ്ങൾ ഞാൻ സഹിക്കേണ്ടി വരുമോ അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത് എന്നർത്ഥം. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ താവളത്തിൽ നിന്ന് അയാൾ മടങ്ങുന്നതുവരെ ഒരു ദ്രോഹവും അയാളെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു, യാ റസൂലുള്ളാഹ മാ ലഖൈതു ലൈലത മിൻ അഖറബ്, ഒരു കഴിഞ്ഞ രാത്രി ഒരു തേൾ തേളിനെ ഞാൻ കണ്ടു, ലദഗത്തനി, അതായത് ആ തേൾ എന്നെ കുത്തി, എന്നെ കടിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിപ്പെട്ടു. فقال الرسول جوزو اما انك لو قلت اعوذ بكلمات الله التامات من شر ما خلق നീ ഇങ്ങനെ ചൊല്ലിയിരുന്നു, നീ اعوذ بكلمات الله التامات من شر ما خلق എന്ന ദിക്ർ ചൊല്ലിയിരുന്നു എങ്കിലും തളുറക്ക നിനക്ക് ഒരു ദ്രോഹവും വരികയില്ല. അപ്പോൾ ഭൗതികമായും പാരത്രികമായും നമുക്ക് ഗുണമുള്ളതാണ് ഓരോ ദിക്റുകളും. തേള് കുത്തുന്നതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ഈ ദിക്ർ കാരണമാകുമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് മാത്രമല്ല, ശൈത്താൻ ഉണ്ടാക്കുന്ന എല്ലാ തരം തളുറക്ക് നിനക്കൊരു ദ്രോഹവും വരില്ല എന്നാണ്, നീ ആ താവളത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫറ ഫഅഖ്ബല ലൈൽ, നബി യാത്ര പോകും, രാത്രി സമയം വന്നെത്തിയാൽ, ഖാല, അദ്ദേഹം പറയും, യാ അർളു റബ്ബി വ റബ്ബുക്കല്ലാ, ഓ ഭൂമി, എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹുവാണ്, ഔദു ബില്ലാഹി മിൻ ശർരിക് വ ശർരി മാ ഫീക്, നിന്റെ ശറിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് രക്ഷ ചോദിക്കുന്നു, നിന്റെ ഉള്ളിലുണ്ടാകുന്ന ശറിൽ നിന്ന്, വ ശർരി മാ ഖലഖ ഫീക, നിന്നെ നിന്നിൽ സൃഷ്ടിച്ച എന്തെല്ലാം ശറുണ്ടോ, ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ദുരിതങ്ങളും ഏതെല്ലാം ദ്രോഹങ്ങളും നമുക്ക് സംഭവിക്കാനിടയുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷ ചോദിക്കുന്നു, വശര്യമായ ദുബ്ബാലൈക്, നിന്നിലൂടെ ഇഴഞ്ഞു പോകുന്നതിന്റെ ശറിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു, വഊദു ബില്ലാഹി മിൻ ശർരി അസദിൻ വ അസ്വദിൻ, സിംഹത്തിന്റെയും പാമ്പിന്റെയും ഷെറിലിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിനൽ ഹയ്യത്തി വൽ അഖറബ്, ഇരജീവിയുടെയും തേളിന്റെയും ഷെറിലിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ സാഖിനിൽ ബലദി വമിൻ വാലിദിൻ വമാ വലദ്, അതേപ്രകാരം തന്നെ ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും ദ്രോഹം എനിക്ക് വന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. പിതാവിൽ നിന്നും മക്കളിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയമാകുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഈ ദുആകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. നമ്മുടെ യാത്രകൾ നമ്മളിത് പതിവാക്കണം. കാരണം സിക്കർ അശ്രദ്ധമാക്കുന്നവരെ അനുസരിക്കരുത് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സിക്കർ ഓർമ്മിപ്പിക്കുകയും ഓർക്കുകയും നടപ്പാക്കുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നർത്ഥം. ഇനി ഏതെങ്കിലും ഒരു നാട്ടിൽ വല്ല കാരണവശാലും നമ്മെ എതിർക്കാൻ, എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മെ എതിർക്കാനും ചെറുക്കാനും ശത്രുക്കളായി ആളുകൾ വരികയാണെങ്കിലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ആളുകളെ, ജനതയെ ഭയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നാ നജാലു കഫീനുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം, അല്ലാഹുവേ ഞങ്ങൾ അവരുടെ നെഞ്ചകങ്ങളിൽ നിന്ന് നിശ്ചയിക്കുന്നു, അവരുടെ ശെറുകളിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അവരെ നീ പ്രതിരോധിക്കണമേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുള്ള നാടുകളിലേക്ക് കടന്നു പോകാറുണ്ടായിരുന്നത് എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടത് അബൂ ദാവൂദിന്റെ സുനനിലും നസായിയുടെ സുനനിൽ കുബറയിലും സ്വഹീഹായി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയുള്ള നിരവധി ദുആകൾ, ഇത് എല്ലാം കൂടി നമുക്ക് പറയാൻ സമയമില്ല. നിരവധി ദുആകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്. സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഇത്തരം ദുആകൾ അത് പഠിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത്. അങ്ങനെ തഖ്വ എന്ന യഥാർത്ഥ പാതയവുമായി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും സിക്റുകൾ കൃത്യമായി നിലനിർത്താനും നടപ്പാക്കാനും ശ്രദ്ധിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, സാക്കിറുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇന്നൽഹംദലില്ലാ وصلى الله على محمد وعلى آل محمد أما بعد أوصيكم ثانيا وإياي بتقوى الله الله بسوسج ونده جيودم شتيغر كنا من نوريك الكوري ورمو پڑتغيا عبد الله بن عمر رضي الله عنهما أده أن نبادنا جيودنا الحديث الكنام كان إذا قفل من غزبنا وحجنا وعمرة حجنا وعمركوا لنجل متأذنجل ومعوشتنا ونده ياتر برا پڑبول യുക്കബ്ബിറു അലാ കുല്ലി ശറഫിൻ മിനൽ അർളി സലാസ തക്ബീറാ, ഭൂമിയിലെ ഉയരമുള്ള ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ഓരോ കയറ്റങ്ങളിലെത്തുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ പറയാറുണ്ടായിരുന്നു. സഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. അതേപ്രകാരം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇബ്നു ഉമറിൽ നിന്നുള്ള നിവേദനം, അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇസ്തവ അലാ ബൈരിഹി ഖാരിജൻ ഇല സഫർ, നബി യാത്ര പുറപ്പെടുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അതിനെ ഒട്ടകത്തെ യാത്രയ്ക്ക് വേണ്ടി ശരിയാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. സുമ്മക്കാല സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇതെല്ലാം നമുക്ക് ചൊല്ലി പരിചയമുള്ള ദിക്കറുകളാണ്. സൂറത്തു സുഖ്റുഫിലെ 13-ാമത്തെ ആയത്താണിത്. നമുക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തുന്ന അള്ളാഹു പരിശുദ്ധൻ, ഒരിക്കലും അവനോട് ഞങ്ങൾ നന്ദി കേട് കാണിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് എന്ന ഈ ദിക്കറ് ചൊല്ലി പിന്നീട് അൽഹംദുലില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം വീണ്ടും ആവുക. ആദ്യം അൽഹംദുലില്ലാ പറയും, പിന്നെ സുബ്ഹാനല്ലദി സഖറലന എന്ന ദിക്കറ് ചൊല്ലിയതിനു ശേഷം ഒരു സൈക്കിളിൽ കയറിയാലും സുബ്ഹാനല്ലദി സഖറലന ചൊല്ലണം, ലിഫ്റ്റിലാണ് കയറുന്നെങ്കിലും സുബ്ഹാനല്ലദി സഖറലന എന്ന് ചൊല്ലണം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അൽഹംദുലില്ലാ 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 എന്ന് മൂന്ന് തവണ ചൊല്ലുകയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മൂന്ന് തവണ ചൊല്ലുകയും സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ പരിശുദ്ധൻ, ഞാൻ എന്നോട് ഒരുപാട് അനീതികൾ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്, നീയല്ലാതെ എനിക്ക് മാപ്പ് നൽകാൻ ആളില്ല, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്. എന്നിട്ട് യാത്ര ആരംഭിക്കുമ്പോൾ റസൂലുള്ളാഹി ഈ ദിക്ർ ചൊല്ലി ഒന്ന് ചിരിച്ചു, ഇബ്നു മർലാനും ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയ, അല്ല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ചിരിക്കുകയുണ്ടായി എന്നാണ്. എന്താ കാരണം? അലി ദിക്റൊക്കെ ചൊല്ലിട്ടൊന്ന് ചിരിച്ചു, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റുകൾ ചൊല്ലി അദ്ദേഹം ചിരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്വഹാബികൾ അങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് നബി ഒന്ന് ചിരിച്ചിട്ടാണ് യാത്ര ആരംഭിച്ചത് എന്ന് പറഞ്ഞ് സുമ്മല്ലാഹിക്ക അദ്ദേഹവും ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനഅകമാ സനഅതു, ഞാൻ പ്രവർത്തിച്ചതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതായി ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പിന്നെ വേറെ ദിക്റുകൾ നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫറിന ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ സറള, അല്ലാഹുമ്മ ഹവ്വിന അലൈന സഫറന ഹാദ വത്വിഅന്ന ബൗദ, അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹൽ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ദിക്റുകൾ ചൊല്ലിയിട്ട്, അതായത് ഞങ്ങളുടെ യാത്രയിൽ നന്മയും തഖ്വയും അള്ളാഹുവിനോട് ചോദിക്കുന്നു. നീ തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം ഈ യാത്രയിൽ ഉണ്ടാകണം എന്നത് നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. ഞങ്ങളുടെ ദൂരം നീ ഞങ്ങൾക്ക് സൗകര്യമുള്ളതാക്കി തരണം. അള്ളാഹുവെ, ഞങ്ങളുടെ സഹയാത്രികൻ നീയാണ്. യാത്രയിൽ ഒരു പ്രയാസവുമില്ലാതെ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സഹയാത്രികനായി നീയുണ്ട്. ഞങ്ങൾ വിട്ടുപോകുന്ന കുടുംബങ്ങളിൽ അവരിൽ ഞങ്ങളുടെ ഖലീഫയായി, പ്രതിനിധിയായി ഞങ്ങളുടെ കുടുംബത്തിലെ ഖലീഫ നീയാണ് എന്നിങ്ങനെ പറയണം. തിരിച്ചു വരുമ്പോഴും നബി ഇങ്ങനെ തന്നെ പറയും. തിരിച്ചു വരുമ്പോഴും യാത്ര എളുപ്പമാകാൻ വേണ്ടി നബി ദുആ ചെയ്യും. എന്നിട്ടോ നാട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങളിത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ്. എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് വരുന്നവരാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെ ദിക്റുകളിലായിട്ടാണ് യാത്ര കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? യാത്ര കഴിഞ്ഞു വന്നാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലേക്ക് ചെല്ലും. അപ്പോഴും തൗബൻ ലി റബ്ബിന ഔബൻ ലാ യുഗാദിറു അലൈന ഹൗബൻ, ഒരു പാപവും ബാക്കിയാക്കാതെ ഒരു പോരായ്മയും ഇല്ലാതെ തൗബ, അള്ളാഹുവെ തൗബ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീടുകളിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നത് എന്നും ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനങ്ങൾ എടുത്താൽ ഇസ്തിഹാറത്തിന് ദുആ ചെയ്യാറുണ്ട്. അതും നമ്മൾ അന്വേഷിച്ചു പഠിക്കണം. അതേപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യാത്ര പോകുമ്പോൾ വഴികളിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഴിമര്യാദകൾ, വഴികളിൽ യാത്രകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് നമ്മൾ പുലർത്തേണ്ട ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വിട്ടുപോകരുത്. നമ്മുടെ നന്മകളൊക്കെ അവർക്ക് കൊടുത്ത് അവരുടെ തിന്മകളുമായി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യവും ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ദീനും നമ്മുടെ ഇബാദത്തുകളും പാഴായി പോകാൻ അശ്രദ്ധമായ നമ്മുടെ യാത്രകൾ കാരണമായി തീരും. അതുകൊണ്ട് ഹക്കുത്വരിയക്ക്, ഹുക്കൂക്കുത്വരിയക്ക്, വഴിയുടെ ബാധ്യതകൾ, വഴിയിൽ നമ്മൾ പാലിക്കേണ്ട, കാണുമ്പോൾ സലാം പറയുക, അതേപോലെ തന്നെ മുള്ളു നീക്കുക, ഇങ്ങനെ തുടങ്ങി നമ്മൾ മറ്റുള്ളവരോട് മോശമായ വാക്കുകൾ പറയാതിരിക്കുക തുടങ്ങി വഴിയോരങ്ങളിൽ യാത്രകളിൽ പാലിക്കേണ്ട മര്യാദകൾ, അദബുകൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി യാത്രയുമായി ബന്ധപ്പെട്ട് അനേകം നിർദ്ദേശങ്ങൾ നമുക്ക് വേറെ തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്നിലേറെ ദിവസമുള്ള യാത്ര, ഒരു രാത്രി തങ്ങിക്കൊണ്ടുള്ള യാത്രകളാണെങ്കിൽ കഴിവതും തനിച്ച് യാത്ര ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാഖിബു ഷൈത്താൻ, ഒരു യാത്രികൻ ഷൈത്താനാണ്. അറാഖിബാനി ഷൈത്താനാനി, രണ്ട് യാത്രികരും ഷൈത്താന്മാരാണ്, അവരിൽ ഫിത്ന വരാൻ നല്ല സാധ്യതയുണ്ട്. വസലാഫത്തുറക്കുബുൻ, യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ മൂന്നാളാണ്, കഴിയുമെങ്കിൽ മൂന്ന് പേർ. ദീർഘമുള്ള യാത്രകൾ എപ്പോഴും സംഘമായിട്ട് പോകാനും മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാളെ അമീറാക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പാഠം. അസ്സഫറു ഖിതാത്തു മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു കഷ്ടമാണ്. യംന വഹദകും തഹാമഹു വശറാബഹു വനൗമഹു, അത് ഒരാൾക്ക് അയാളുടെ ഭക്ഷണവും പാനീയവും ഉറക്കവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഫൈദാ ഖല്ലാ നഹമതഹു, യാത്രയിൽ തന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫലിജാലി ലാഹിലി, അവൻ എത്രയും പെട്ടെന്ന് കുടുംബത്തിലേക്ക് മടങ്ങണം, വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയങ്ങളിൽ വീട്ടിലേക്ക് കടന്ന് ചില പാതിരാക്കൊക്കെ വീട്ടിൽ കയറി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്നുകിൽ നേരത്തെ എത്തും, അല്ലെങ്കിൽ നേരം പുലർന്നതിന് ശേഷം വീട്ടിലേക്ക് പോകും. അതേപോലെ തന്നെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ നേരത്തെ അറിയിക്കും. ഒരുപക്ഷെ ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ, വാപ്പ സ്ഥലത്തില്ലാത്തപ്പോൾ വീട്ടുകാർ ചില കാര്യങ്ങളിലൊക്കെ ഒരല്പം അശ്രദ്ധയുണ്ടാകും. അത് കണ്ടുകൊണ്ട് കയറി വരുന്നൊരു സാഹചര്യമില്ലാതിരിക്കാൻ വേണ്ടി ഇന്ന സമയത്ത് ഞാൻ കയറി വരും എന്ന് അറിയിച്ചുകൊണ്ട്, ഗൾഫിൽ നിന്നൊക്കെ ഈ സർപ്രൈസായി വരുന്ന ആളുകളുണ്ടല്ലോ, അത് തെറ്റാണ്, അത് ഹറാമാണ്. ഒരിക്കലും വീട്ടിൽ വിവരം അറിയിക്കാതെ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. ഒരു ഹദീസിൽ ഇങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യതുറക റജുലു അഹലഹു ലൈലൻ യതഹവ്വനുഹും ഔ യൽതമിസു അസറാതിഹിം, അവരിൽ വല്ല വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ള നിലക്ക് രാത്രിയിൽ വന്ന് ചതി കാണിക്കുക എന്ന പ്രയോഗമാണ്. അവരറിയാതെ വന്ന് വീട്ടിന്റെ വാതിലിൽ പെട്ടെന്ന് മുട്ടുന്നത് റസൂൽ വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അത്വാല അഹദുക്കും അൽഗൈബ, നിങ്ങൾ ദീർഘകാലം വീട്ടിൽ നിന്ന് വിട്ടുനിന്നവരാണെങ്കിൽ, ഫല യതറുഖ് അഹ്ലഹു ലൈലൻ, രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് നിങ്ങൾ വാതിൽ മുട്ടാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതും കാണാൻ സാധിക്കും. യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും യാത്രയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിശ്വാസികൾക്ക് ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളും അതേപോലെ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ചില ഗുണങ്ങളുമൊക്കെ ലഭിച്ചത് കണ്ട് നിങ്ങൾ അത്ഭുതം കൂടാൻ പാടില്ല. അവിശ്വാസികളുടെ സന്താനങ്ങളോ അവരുടെ സമ്പാദ്യങ്ങളോ ഒരിക്കലും നിങ്ങളെ വിസ്മയിപ്പിക്കരുത്. ഇന്നമായുരീതുബാഹുലിയുവാദിബഹുംബിഹ, ആ സന്താനങ്ങളെ കൊണ്ടും ആ സമ്പാദ്യങ്ങളെ കൊണ്ടും അവരെ ശിക്ഷിക്കണമെന്നാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളെങ്ങനെ വിസ്മയിക്കും, അവർ ഇത്ര ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് അവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു നേട്ടം കാണുമ്പോൾ അതിൽ അത്ഭുതം കൂറുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മാത്രവുമല്ല ദുനിയാവിൽ യുവാജിബഹും ഐഹിക ജീവിതത്തിൽ അത് മുഖേന അവരെ ശിക്ഷിക്കുവാനും അവർ ആത്മനാശം വരുത്തുവാനും ആണ് വഹും കാഫിറുൻ, അവർ കാഫിറുകളായിരിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈമാൻ നിലനിർത്തും വിധം ദിക്റുകളിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കേണ്ടതും അവസാനിക്കേണ്ടതും, യാത്ര ഉടനീളമായിരിക്കേണ്ടതും. അള്ളാഹു അതിന് തക്കവണ്ണം അവനിലേക്ക് എല്ലാം അർപ്പിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുവഹ്ഹിദുകളായ മുഴുവൻ രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് അവശത അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകാ അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാ അൻത തവ്വാബുർ റഹീം. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.